നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ ഇത് ദേശീയ അനുരഞ്ജന വാരമാണ്. ഓസ്ട്രേലിയൻ ആദിമവർഗ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു സമയമാണല്ലോ ഇത്. എന്തായിരുന്നു ആദിമവർഗ ജനതയ്ക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്നത് എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുൻ നായ്ഡോക് പുരസ്കാര ജേതാവായ ഡോക്ടർ ഹരികുമാർ KS മുൻപ് SBS മലയാളത്തിന് നൽകിയ അഭിമുഖം ഇവിടെ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. ദിജു ശിവദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
സ്വാഗതം ഡോക്ടർ ഹരികുമാർ SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ദിജു, വളരെ നന്ദിയുണ്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തതിന്.
തീർച്ചയായും. എന്തായാലും ചോദിച്ചു തുടങ്ങാവുന്ന ഒരു കാര്യം, നമ്മൾ ഇൻഡിജിനസ് ഓസ്ട്രേലിയൻസ് എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്, ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർ എന്ന്. അങ്ങനെ പറയുമ്പോൾ ഒരു ഒറ്റ സംസ്കാരം എന്ന രീതിയിലാണ് ഭൂരിഭാഗം പേരും അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒറ്റ സംസ്കാരം ഉണ്ടോ ഓസ്ട്രേലിയയിൽ? ഒരു ഇൻഡിജിനസ് ഓസ്ട്രേലിയൻ ഒറ്റ കൾച്ചറായിട്ടുണ്ടോ?
ദിജു, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനത്തോടെയും ആദരവോടെയും ഞാൻ നിൽക്കുന്ന ഈ ഭൂമി പരമ്പരാഗതവും സംസ്കാരവും ഇവിടുത്തെ യാമജി ആൾക്കാരുടേതാണെന്ന് അംഗീകരിക്കുന്നു. ഇവിടുത്തെ കഴിഞ്ഞ കാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയിലെ മൂപ്പന്മാർ, അതായത് മുതിർന്നവർ, എന്റെ പ്രണാമം. അവരാണ് ഈ നാടിന്റെ ഓർമ്മകളും പാരമ്പര്യങ്ങളും പ്രതീക്ഷകളും കാത്തു സൂക്ഷിക്കുന്നവർ. ദിജു ചോദ്യത്തിന്റെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഇന്ത്യൻസിന്റെയാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയിൽ ഒരു തരം കൾച്ചറേ ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ അവിടെ തന്നെ ഉണ്ട്. ഹരിയാനയിൽ കാണുന്നതല്ല തൊട്ടടുത്ത പഞ്ചാബിൽ കാണുന്നത്, തമിഴ്നാട്ടിൽ കാണുന്ന വളകാപ്പല്ല നമ്മുടെ കേരളത്തിൽ കാണുന്ന ട്രഡീഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ മാതിരി, ഇവിടെ കൊളനൈസേഷൻ തുടങ്ങിയത് 1788 ആ സമയത്ത് 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. വിഭാഗങ്ങൾ മാത്രമല്ല, എന്താ പറയാ, പ്രോപ്പർ ഡിസ്റ്റിങ്ക്ട് ബോർഡേഴ്സും ജോഗ്രഫിക്കൽ ഏരിയാസും വെച്ച് ഭിന്നിച്ച 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ 120-150 സ്ട്രോങ് ലാംഗ്വേജ് ബേസിസും കൾച്ചറൽ ബേസിസും ഉണ്ടായിരുന്നു. അതിലൊരു 1700 ഡയലക്ട്സ് ഉണ്ടായിരുന്നു. ഈ ലാംഗ്വേജുകളിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന കാംഗറു, കോവാല, ബിലബോങ് എന്നീ വാക്കുകളൊക്കെ വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ കാൻബറ വരെ, നമ്മുടെ ഏറ്റവും ഫേമസ് ബീച്ച് സിറ്റിയായ ബോണ്ടായി എന്ന സിറ്റി വരെ ഈ അബോറിജിനൽ ലാംഗ്വേജസ് എന്നുള്ള വന്ന വാക്കുകളാണ്. സോ ഒരു ഒരു ഒറ്റ എന്താ പറയാ സംസ്കാരമോ ഒരൊറ്റ കൾച്ചറോ അല്ല ഇവിടെ ഉള്ളത്. 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ.
തീർച്ചയായും. എന്തായാലും താങ്കൾ പറഞ്ഞു തുടങ്ങി തന്നെ ക്യാപ്റ്റൻ കുക്ക് വന്നതിന് ശേഷമാണ് ഓസ്ട്രേലിയ എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. ഒരു ഓസ്ട്രേലിയ എന്ന രാജ്യത്തെക്കുറിച്ച് ഇവിടുത്തെ ആദിമവർഗ വിഭാഗങ്ങൾക്കുള്ള ഒരു ചിന്ത എന്താണ്, ഒരു വികാരം എന്താണ്, അവരുമായി നേരിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്?
അവരുടെ വികാരം എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, വികസനത്തിന് വേണ്ടി അവരെന്താണ് ചെയ്തിരിക്കുന്നത്. രണ്ട്, അവരുടെ വികാരം എന്താണ്. അപ്പൊ അവരുടെ വികാരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൂന്ന് കീ തിങ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്റ്റോളൻ വേജസ്, അവരുടെ അടുത്തുനിന്ന് കട്ടെടുത്ത വേജുകൾ. രണ്ട്, സ്റ്റോളൻ ജനറേഷൻ, അവരുടെ കുട്ടികളെ അവരുടെ വീടുകളിൽ നിന്ന് എടുത്തു മാറ്റിയത്. മൂന്ന്, ഓസ്ട്രേലിയ ഡേ എന്ന് പറയുന്ന ഒരു വികാരം. നമുക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ആയ ഒരു രാജ്യം എന്നുള്ളൊരിതാണ്. പക്ഷെ അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടു, അവരെ ഒരു ഫ്ലോറ ആൻഡ് ഫോണ എന്ന കാറ്റഗറിയിൽ ചേർത്തൊരു ഒരു കാലഘട്ടമാണ് അവർക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ രാജ്യം എന്ത് അടിസ്ഥാനത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട് റേച്ചൽ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ WA സെനറ്റർ പറഞ്ഞിരുന്നു, ദർ ഇസ് നോ ഡൗട്ട് ഇൻ മൈ മൈൻഡ് ദിസ് കൺട്രീസ് എക്കോണമി വാസ് ബോൺ ഓൺ ദ ബാക്സ് ഓഫ് അബോറിജിനൽ ലേബർ. ഗാരി ഹൈലൻഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ടിരുന്നത് ഓസ്ട്രേലിയ വാസ് ഡെവലപ്ഡ് ബൈ ഓൺ എ ഷീപ്സ് ബാക്ക്, അതായത് ഷീപ്പിന്റെ എക്സ്പോർട്ടിംഗ് എന്നാണ് ഓസ്ട്രേലിയ ആദ്യം ഉണ്ടായത്, ഫാം പാസ്റ്ററൽ ലാൻഡ് എന്നാണ്. പക്ഷെ ഇന്ന് അങ്ങേര് മനസ്സിലാക്കിയിരിക്കുന്നു തൗസൻഡ്സ് ഓഫ് അബോറിജിനൽ മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ, അവരുടെ ബാക്ക് നിന്നാണ് ഈ ഓസ്ട്രേലിയ ഉണ്ടായിരിക്കുന്നത്. ഇത് ഹിസ്റ്റോറിക്കലി റിട്ടൺ ഡാറ്റയിലുണ്ട്. ഗവൺമെന്റ് കോഫേഴ്സിലേക്ക് പണം തിരിച്ചിട്ടു, ഇവർക്ക് കൊടുക്കാനുള്ള വേജസ് കൊടുത്ത് മാറി കാണിച്ചിട്ട് ആ കോഫേഴ്സ് നിർത്തിയിട്ടാണ് ഇന്ന് ഇവിടെയുള്ള പല ഹോസ്പിറ്റൽസും പല റോഡുകളും പല സ്കൂളുകളും പണിതിരിക്കുന്നതെന്ന് ഇത് ഗവൺമെന്റ് ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ കഴിഞ്ഞ 100-120 കൊല്ലം കാലഘട്ടം കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചൈൽഡ് എന്താ പറയുക സപ്പോർട്ട് കിട്ടും, അത് കിട്ടിയിരുന്നില്ല അവർക്ക്. നമുക്ക് മെറ്റേണിറ്റി പേയ്മെന്റ് കിട്ടും, അത് കിട്ടിയിരുന്നില്ല അവർക്ക്. വർക്കേഴ്സ് കോമ്പൻസേഷൻ, അത് കിട്ടിയിരുന്നില്ല. വേറെ വിഭാഗം ആൾക്കാർക്ക് ഈ കഴിഞ്ഞ 100 കൊല്ലത്തിൽ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സമയത്തും അവർക്കിത് കിട്ടിയിരുന്നില്ല. സോ അവരുടെ വികാരം എന്താന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ, ഈ രാഷ്ട്രം എന്നും അവരുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത രാഷ്ട്രമാണ്. ഇവിടുത്തെ സെലിബ്രേഷൻസ് എന്നും ഇന്നിവിടെ നടന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടി അവർ ചെയ്ത കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ആർട്ട് ആൻഡ് സയൻസിൽ നോക്കുകയാണെങ്കിൽ എത്രത്തോളം മ്യൂസീഷ്യൻസ്, അബോറിജിനൽ മ്യൂസീഷ്യൻസ് വേൾഡ് ഫേമസ് ആയിട്ടുണ്ട്. ഫുട്ടി ഫീൽഡിൽ എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫുട്ടി പ്ലേയേഴ്സും, ഫീമെയിൽ ഫീൽഡ്സിൽ പാറ്റി മിൽസ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സും ഉണ്ട്. ഇതൊന്നും അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കരുതിയില്ലെങ്കിലും, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും യുദ്ധത്തിലും ഡിജു തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് അബോറിജിനൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കാലഘട്ടത്ത് അബോറിജിനലിന് ഒരു പബ്ബിൽ പോയി ഒരു ഡ്രിങ്ക് കുടിക്കാനോ വോട്ട് ചെയ്യാനോ ഒരു ഭൂമി ഓൺ ചെയ്യാനോ റൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ ആ യുദ്ധങ്ങളിൽ പോയി പങ്കെടുത്തു. അവർ ആ യുദ്ധങ്ങളിൽ എന്താ പറയുക തിരിച്ചു വന്നിട്ട് അവർക്ക് അതിന്റെ അംഗീകാരം ഇന്നുവരെ കിട്ടിയിട്ടില്ല. മൂന്ന് ആൾക്കാർക്കാണ് സോൾജർ സെറ്റിൽ ബ്ലോക്ക് റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടിയേക്കുന്നത്. സോൾജർ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴും ആൻസാക് ഡേ എന്ന് പറഞ്ഞ ഡേയുടെ പരേഡിൽ അവരെ നടക്കാൻ സമ്മതിച്ചില്ല. ഈ മിലിറ്ററി മെസ്സുകളിലോ മിലിറ്ററി ഇത് എന്താ പറയുക ഔട്ട്ലെറ്റ്സിലോ അവർക്ക് എൻട്രി കൊടുത്തിരുന്നില്ല. സോ അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. സോ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ മെയിൻ ആൻസർ ഇസ് ദാറ്റ് ഓസ്ട്രേലിയ ഇസ് ബിൽഡ് ബൈ എവറിബഡി. പക്ഷെ അബോറിജിനൽ കോൺട്രിബ്യൂഷൻ ഒരു വളരെ 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 കീ പോയിന്റ് ആണ് ഓസ്ട്രേലിയയുടെ ഇന്നത്തെ ഡെവലപ്മെന്റിന്.
തീർച്ചയായും. ഇതിലിപ്പം താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ അബോറിജിനൽ ആൾക്കാർക്ക് ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്ന, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അവർക്ക് ചുമ്മാ കാശ് കിട്ടുമല്ലോ എന്നാണ് പല മലയാളികളും പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അത്തരം കാര്യങ്ങൾ. എന്താണ് അത്തരത്തിൽ വാസ്തവമുണ്ടോ, അത്രത്തോളം ഒരുപാട് ഫണ്ടിങ് അബോറിജിനൽ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടോ?
2008 ഈ ഫണ്ട് ഞങ്ങളുടെ ഹെൽത്തിലെങ്കിലും ഈ ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ഫണ്ടിങ് ആദ്യമായിട്ട് കുറെ കൊടുത്തോണ്ടിരുന്നത്. ഇത് ഫണ്ടിങ് ഇങ്ങനൊരു രീതിയിൽ ചെലവഴിക്കാനുള്ള കാരണം, ഓസ്ട്രേലിയ ഒരു വളരെ സമ്പന്നമായ രാജ്യമാണ്. ആ സമ്പന്നമായ രാജ്യത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും കഴിയുമ്പോൾ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അബോറിജിനൽ ഓസ്ട്രേലിയൻസിന്റെ 4 കീ പോയിന്റ്സ്: ദീർഘായുസ് കുറവാണ്, ഷോർട്ടർ ലൈഫ് എക്സ്പെക്റ്റൻസി, ശിശുമരണം 4 times ലാർജർ ദാൻ എനി ഡെവലപ്ഡ് കൺട്രി, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി ഈസ് വെരി ഹൈ, ശരാശരി ഹെൽത്ത് അവരുടെ വളരെ പൂറാണ്, ലോവർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതായിരുന്നു 4 കീ കാറ്റഗറീസ് 2008 ഈ അവരുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോ ഗവൺമെന്റ് ചെയ്ത സ്റ്റഡീസ് നിന്ന് കണ്ടുപിടിച്ചേക്ക് വാട്ട് ദേ ഹാവ് ഫൗണ്ട് ഔട്ട് ഇസ് $4 million ഒരു പ്രോഗ്രാമിന് കൊടുക്കുക, ഒരു പ്രോഗ്രാമിനോ ഒരു ഡെവലപ്മെന്റിനോ കൊടുക്കുകയാണെങ്കിൽ അതിൽ $100,000 അബോറിജിനൽ ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. പ്ലാനിങ്ങും മദർ കമ്മീഷൻസും ആയിട്ട് പല കാര്യങ്ങളിലും ചെലവായി പോകുന്നുണ്ട്. അബോറിജിനൽ ആൾക്കാരിന്റെ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജുന് ഓസ്ട്രേലിയൻ സൂയിസൈഡ് റേറ്റ് വളരെ ഹൈ ആണ്. ഇറ്റ്സ് എ വെരി ബിഗ് തിങ് 15-24 ഇടയിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിൽ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 80% ആൾക്കാർ അബോറിജിനൽ ചിൽഡ്രൻ ആണ്. ഇത് ദേ ആർ ഡൂയിങ് ദിസ് ബിക്കോസ് ഓഫ് ഇന്റർ ജനറേഷണൽ ട്രോമ. ഇവർക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ട്, ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ യു തിങ്ക് ദാറ്റ് ഷുഡ് ബി ദ നമ്പർ? ഇത് 2014-15 നമ്പറാണ്. 80% ഓഫ് 10-24-year-olds ആർ അബോറിജിനൽ സൂയിസൈഡ്സ്. അതേമാതിരി സെൽഫ് ഹാം 56%. സോ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഇസ് സ്പെൻഡ്, നമ്മൾ വിചാരിക്കും കുറെ കാശ് എന്താ പറയുക അവരുടെ ഡെവലപ്മെന്റ് വേണ്ടിയും വേണ്ടിയും പ്രോഗ്രാംസിനും വേണ്ടിയും കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് റീച്ചിങ് ദ റൈറ്റ് പീപ്പിൾ ഓർ ദ റൈറ്റ് പ്ലേസ് എന്നാണ് ഇന്നും അബോറിജിനൽ ലീഡേഴ്സ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഡോക്ടർ ഹരികുമാർ, ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണല്ലോ ഈ ആദിമവർഗ വിഭാഗങ്ങളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരുപയോഗിക്കുന്നതിനോ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധി മാറ്റങ്ങളുണ്ടല്ലോ. താങ്കൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നമുക്ക് മനസ്സിലാവാത്ത സാംസ്കാരിക കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ കഴിയുമോ?
ദിജു പറഞ്ഞ കാര്യം തന്നെ, അവർ വളരെ ഒരു കിൻഷിപ്പ് ഹാർട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. രക്തബന്ധങ്ങളും പേട്രിയാക്കിയൽ ആൻഡ് മേട്രിയാക്കിയൽ ബന്ധങ്ങളും വളരെയധികം അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇൻഡിജിനസ് സൊസൈറ്റി. ഇത് ലോകത്തിൽ പലരും സ്റ്റഡി ചെയ്തേക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ട്രഡീഷണൽ കിങ്ഷിപ്പിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, പല അതിൽ അവർക്ക് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെ വളരെയധികം അപ്ഹോൾഡ് ചെയ്യും, വളരെയധികം പ്രാധാന്യത്തോടെ അപ്ഹോൾഡ് ചെയ്യും. നമ്മൾ ബുക്സിലും ചില ടി വി ഷോസ് കാണുമ്പോഴും എസ്പെഷ്യലി എസ് ബി എസും എ ബി സിയും ചാനലുകൾ വാച്ച് ചെയ്യുമ്പോഴും വാർണിങ്സ് കാണാം. ആദ്യം മരിച്ചുപോയ ആൾക്കാരുടെ മുഖം ഉണ്ടാവും, മരിച്ചുപോയ ആൾക്കാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അതിനുവേണ്ടി അപ്പോളജീസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പേരെടുക്കാണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ട്രഡീഷണൽ കസ്റ്റമാണ്. അവരുടെ പേരെടുത്താൽ സ്പിരിറ്റ് തിരിച്ചു വരും, ആളുടെ സ്പിരിറ്റ് നമ്മൾ ശാന്തി കിട്ടില്ല എന്നൊക്കെ പറയില്ല. അതേമാതിരി ഒരു ഒരു ബിലീഫ് സിസ്റ്റത്തിൽ പെട്ട ഒരു കാര്യമാണത്. അത് 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 മാത്രമല്ല, മോർണിംഗ് പീരീഡ് ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ഒരു ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി മാത്രമല്ല മോൺ ചെയ്യുക, ചുറ്റുവറ്റത്തുള്ള ഫാമിലീസും വേറെ അവരെ അറിയാത്ത ആൾക്കാർ വരെ ആ ഫാമിലിയുടെ കൂടെ മോൺ ചെയ്യാം. ദിസ് ഇസ് സീൻ ഇൻ അത് വേരിയസ് അതർ കൾച്ചേഴ്സ് ഓൾസോ. നമുക്ക് ഇറാനിലെ ചില കൾച്ചേഴ്സിൽ കരയാൻ വേണ്ടി ആൾക്കാർ വരും മരിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കരയാൻ വേണ്ടി ആൾക്കാർ വരും. തമിഴ്നാട്ടിലും യു മൈറ്റ് ഹാവ് സീൻ നാട് മുഴുവൻ കരയുന്ന മരി. സോ ദീസ് ആർ കൾച്ചേഴ്സ് ഓഫ് എ ലാൻഡ്. നമ്മളിവിടെ വന്നു, നമ്മളിവിടുത്തെ ആ കൾച്ചറിനെ പഠിക്കാൻ നോക്കുക, റെസ്പെക്ട് ചെയ്യാൻ നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ട് ഈ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട് ഇന്നും ഉണ്ടെന്ന് എനിക്ക് പറയാനില്ല. ഐ തിങ്ക് അവർക്ക് അവരുടെ ലാൻഡിനോടും അവരുടെ നേച്ചറിനോടും അവരുടെ കൺട്രിയോടും വളരെ സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവരത് ഇന്നും വിത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ വിഷയം.
ഇപ്പോഴും പ്രകൃതിയെ തന്നെയാണ് പൂർണ്ണമായും ആരാധിക്കുന്ന അതിമുറ വിഭാഗങ്ങൾ.
പ്രകൃതിയും ആൻസിസ്റ്റേഴ്സും ആണ് അവർ പൂർണ്ണമായി ആരാധിക്കുന്നത്. പക്ഷെ ലാൻഡാണ് അവരുടെ മെയിൻ.
തീർച്ചയായും. എന്തായാലും നമുക്ക് കുടിയേറി പാർത്ത ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു യഥാർത്ഥ മണ്ണിന്റെ ഉടമകളുമായി ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക? നമ്മൾ മലയാളികൾക്ക് എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക?
ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഇത്രയും, നമ്മൾ ജീജു പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വളരെ റെലവെന്റ് ആയിരുന്നു. ഇവർക്ക് ഇത്രയും കാശ് കിട്ടുണ്ടല്ലോ, ഇവർക്ക് ഫ്രീ കാറ് കിട്ടുണ്ടല്ലോ, വീട് കിട്ടും, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കോൺവെർസേഷൻസ് ആണ് നമ്മുടെ മലയാളി ഗെറ്റ് ടുഗതേഴ്സിൽ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ എത്ര അഡ്വാൻറ്റേജും ഡിസ്ഫങ്ഷനിലും ആണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കൂടുതൽ ശിശുമരണം ഉണ്ടെങ്കിൽ സൊമാലിയക്കാട്ടിലും ചിലപ്പോൾ ചില അതർ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ 4 times റിസ്കിയാണ് ഒരു ചൈൽഡിന് ഡെത്ത് ഇൻ ദ ഫസ്റ്റ് ഇയർ. അപ്പൊ ഇത്രയും ശിശുമരണങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എവിടെയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെന്ന്. നമ്മൾ ആക്സെപ്റ്റൻസ് ഓഫ് അനദർ കൾച്ചർ ചെയ്യുന്ന വളരെ നല്ലോണം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ത്യൻസ്. എല്ലാ കൾച്ചറും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവരുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും റെസ്പെക്ട് ചെയ്യുക. അബോറിജിനൽ കൊളീഗ്സും അബോറിജിനൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക അബൌട്ട് ദ കൾച്ചർ, അറിയുക അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സെലിബ്രേറ്ട് ചെയ്യേണ്ടെന്നില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് കേൾക്കുക, മനസ്സിലാക്കുക. അവരുടെ ചിൽഡ്രനെ സ്റ്റീൽ ചെയ്താണ്, അവരുടെ വേജസ് സ്റ്റീൽ ചെയ്താണ്. മെനി ആസ്പെക്ട്സ് ഓഫ് ദ അവരുടെ കൾച്ചറും ഫ്രീഡവും എന്താ പറയുക അവർക്ക് നഷ്ടപ്പെട്ടതാണ്. സോ അസിമുലേറ്റ് വിത്ത് ദം. നമുക്ക് എത്ര ഇപ്പൊ മലയാളീസിനെ എടുത്തു നോക്കി അറിയാം നമുക്ക് എത്ര വേറെ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ട്രൈ ആൻഡ് മേക്ക് ഫ്രണ്ട് എവറി ഇയർ അറ്റ്ലീസ്റ്റ് ഹൂസ് ഫ്രം ദി അബോറിജിനൽ കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ.
വളരെയധികം നന്ദി ഡോക്ടർ ഹരികുമാർ കെ എസ്.
താങ്ക് യു ഡിജു.
ദേശീയ അനുരഞ്ജന വാരത്തോടനുബന്ധിച്ചാണ് ഈ റിപ്പോർട്ട് ശ്രോതാക്കളിലേക്ക് വീണ്ടും എത്തിച്ചത്. മുൻ നായഡോക് പുരസ്കാര ജേതാവായ ഡോക്ടർ ഹരികുമാർ കെ എസ് ആണ് ദിജു ശിവദാസിനോട് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.